through our reigns. He reigns eternally. Every day, everywhere, He reigns forevermore. Jesus reigns, Yeshua reigns. He reigns eternally.
ഇവിടെ സ്വർഗത്തിലെ ഗ്ലോറി, യേശു ആ ഗ്ലോറിയാൽ മൂടപ്പെടുകയാണ്. അവിടുന്ന് സകല ചരാചരങ്ങളുടെ ഉടയവനും നിത്യനാകുന്ന ദൈവവുമാകുന്നുവല്ലോ. അവിടുത്തെ ആ തേജസ് ശക്തമായി വെളിപ്പെട്ട ഒരു സമയമായിരുന്നു അത്. അത് കാണുവാൻ പത്രോസിനും യോഹന്നാനും യാക്കോബിനും അവസരം ലഭിച്ചു. ഗ്ലോറിക്ക് യവനായ ഭാഷയിൽ ഡോക്സ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡോക്സയുടെ ഒരു മാനിഫെസ്റ്റേഷനാണ് അവിടെ ഉണ്ടായത്. ഇനി വരാൻ പോകുന്ന നാളുകളിൽ മില്ലിനിയത്തിൽ ഈ ഭൂമി മുഴുവൻ ഡോക്സ കൊണ്ട് നിറയുമെന്നാണ് ബൈബിൾ പറയുന്നത്. ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം ശ്രദ്ധിക്കുക. വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിൻ്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. യഹോവയുടെ മഹത്വത്തിൻ്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. ഇന്നീ ഭൂമിയിലുള്ള നോളജ് യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിൽ പൈശാചികമാകുന്ന സ്വാധീനമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇന്ന് ഭൂമിയിൽ എല്ലാ മേഖലയിലും അറിവ് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ അറിവിൽ ദൈവത്തിലേക്ക് തിരിയുവാനുള്ള സന്ദേശമേ ഇല്ല. ആ അറിവിൻ്റെ ആരംഭം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം. മനുഷ്യൻ പാപം ചെയ്ത സമയത്ത് അവനിൽ എന്താ സംഭവിച്ചത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ആ വൃക്ഷഫലത്തെക്കുറിച്ച് പറയുന്നത് 6-ാം വാക്യത്തിൽ, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണ്മാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും. അപ്പോൾ പിശാചിൻ്റെ നിർദ്ദേശപ്രകാരം, പിശാചിൻ്റെ സ്വാധീനത്താൽ ആ വൃക്ഷഫലം തിന്നപ്പോൾ മനുഷ്യനിലേക്ക് പകരപ്പെട്ട അറിവ്, ആ അറിവിൻ്റെ പിന്നിൽ പൈശാചികമാകുന്ന സ്വാധീനമുണ്ട് എന്ന് വ്യക്തമാകുന്നു. ഭൂമിയിൽ ഇന്ന് അറിവിൻ്റെ ഒരു മേഖലയിലും ദൈവത്തിലേക്ക് തിരിയുവാൻ വേണ്ടി ദൈവത്തെ അന്വേഷിക്കുവാനോ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പരിജ്ഞാനമോ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ലഭ്യമാകുന്ന അറിവെല്ലാം അപൂർണമാകുന്നു. ആ അറിവ് പ്രശ്ന പരിഹാരത്തിന് ഉതകുന്നില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, മഹാമാരിയാൽ മനുഷ്യൻ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് മനുഷ്യൻ്റെ അറിവിന് മനുഷ്യന് പരിഹാരം കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഇനി വരാൻ പോകുന്ന മില്ലിനിയത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്, വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിൻ്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. ആ ഒരു വലിയ അത്ഭുതമാണ് സംഭവിക്കാൻ പോകുന്നത്. ആമേന്. ആ മില്ലിനിയം 1000 ആണ്ട് വാഴ്ചക്കാലത്ത് ഭൂമിയിൽ സംഭവിക്കുവാൻ പോകുന്നത്, പിശാചില്ലാത്ത, രോഗമില്ലാത്ത, പരാജയമില്ലാത്ത, മാനസിക രോഗങ്ങളില്ലാത്ത, പാപമില്ലാത്ത, യഹോവയുടെ മഹത്വത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമിയിലാണ് വിശുദ്ധന്മാർ 1000 ആണ്ട് വാഴ്ചക്കാലത്ത് വാഴുവാൻ പോകുന്നത്. അതിനെക്കുറിച്ച് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്, വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ. വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെയാണ് യഹോവയുടെ മഹത്വത്തിൻ്റെ പരിജ്ഞാനം ഭൂമിയെ നിറയ്ക്കുവാൻ പോകുന്നത്. നാളെ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടെ ഞാൻ വിശദീകരിക്കാം. ആ മഹത്വം, അന്ന് ഭൂമിയെ നിറയ്ക്കുവാൻ പോകുന്ന മഹത്വം, ഹോളി സ്പിരിറ്റ് പോർട്ടലിൽ നമുക്ക് സ്വീകരിക്കുവാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയെ പ്രയോജനപ്പെടുത്തണം. മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷനിൽ കർത്താവാകുന്ന യേശു ക്രിസ്തുവിൽ ഇറങ്ങിയ ഗ്ലോറി, ആ ഗ്ലോറി നമുക്ക് ഓരോരുത്തർക്കും സ്വീകരിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഹോളി സ്പിരിറ്റ് പോർട്ടൽ വെളിപ്പെടുമ്പോൾ നമ്മുടെ മേലും ആ ഗ്ലോറി കർത്താവ് പകരുന്ന അളവിൽ നമ്മിലൂടെ പ്രകടമാകും. ആ ഗ്ലോറി വഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഇനി വരാൻ പോകുന്ന മില്ലിനിയത്തിൽ ഈ ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ ഗ്ലോറി കൊണ്ട് നിറയാൻ പോകുകയാണ്. ഇന്നലെ വായിച്ച വാക്യം ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുന്നു. ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം 2:14 വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിൻ്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. അവിടെ യഥാർത്ഥമാകുന്ന നോളജ് ദൈവത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നും ഭൂമിയിലുള്ള നോളജിനെ കുറിച്ച് ഞാൻ പരാമർശിച്ചു, ഒരു വിശദീകരണം കൂടെ തരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ നോളജിൻ്റെ പിന്നിൽ പിശാചുണ്ട്. കാരണം ആ നോളജ് ഒരുപാട് നല്ല കാര്യങ്ങൾ അത് മുഖാന്തരം ഉണ്ടാകുന്നു. എന്നാൽ അതിനോടുകൂടെ തന്നെ അതേ നോളജിലൂടെ എന്തുകൊണ്ട് തിന്മ സംഭവിക്കുന്നു, ഈവിൾ എന്തുകൊണ്ട് വരുന്നു? ഒരു ഉദാഹരണം പറയാം. വൈദ്യശാസ്ത്ര രംഗത്ത് വലിയ വികാസമുണ്ടായി. അവിടെ വർദ്ധിച്ച നോളജ് മുഖാന്തരമായിട്ട് ഒത്തിരി ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ നടന്നു. എന്നാൽ ആ കണ്ടുപിടുത്തങ്ങളുടെ ഇടയിൽ അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ വേണ്ടിയുള്ള, അബോർട്ട് ചെയ്യുവാൻ വേണ്ടിയുള്ള കണ്ടുപിടുത്തവും ആ നോളജിൻ്റെ ഭാഗമായി മനുഷ്യൻ കണ്ടെത്തി. നിങ്ങൾക്കറിയാമോ, ഒരു വർഷം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കനുസരിച്ച് 5 കോടിയിലധികം കുട്ടികളാണ് അമ്മമാരുടെ വയറ്റിൽ കൊല്ലപ്പെടുന്നത്, ലോകവ്യാപകമായി നടക്കുന്ന അബോർഷൻ. കഴിഞ്ഞൊരു വർഷത്തേത് 56 മില്യണാണ്, 5 കോടി 60 ലക്ഷം. അപ്പോൾ ഏകദേശം ശരാശരി 5 കോടിയോളം കുഞ്ഞുങ്ങൾ അമ്മമാരുടെ വയറ്റിൽ കൊല്ലപ്പെടുന്നു. ഈ 2 വർഷം കൊണ്ട് കൊറോണ വൈറസ് മുഖാന്തരം മരിച്ചത് 55 ലക്ഷം പേരാണ്. എന്നാൽ ഒരു വർഷം ലോകവ്യാപകമായിട്ട് 5 കോടിയിലധികം കുഞ്ഞുങ്ങൾ അബോർഷൻ മൂലം കൊല്ലപ്പെടുന്നു എങ്കിൽ ആ നോളജ് അത് തിന്മയല്ലേ, ഈവിളല്ലേ? മനുഷ്യൻ്റെ നോളജ് ലഭിച്ചതുകൊണ്ടാണ് അമ്മയെ കൊല്ലാതെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലുവാൻ വേണ്ടി മനുഷ്യൻ അതിനുവേണ്ടിയുള്ള ടെക്നോളജി കണ്ടെത്തിയത്. അത് ഈവിളാണോ? അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നുള്ള നോളജിൻ്റെ പിന്നിൽ തിന്മയുണ്ട്. ഇന്ന് ലോകത്തിൽ വ്യാപരിക്കുന്ന നോളജിൻ്റെ പിന്നിൽ പിശാചുണ്ട്. അതില്ലാതെയുള്ള നോളജ് ദൈവത്തിൽ നിന്ന് മാത്രമാണ് ലഭ്യമാകുന്നത്. ദൈവത്തിൽ നിന്ന് ലഭ്യമാകുന്ന ആ പരിജ്ഞാനത്തിൽ കേന്ദ്രബിന്ദു ദൈവമാണ്, ദൈവഭയമാണ്. അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ദൈവമാകുന്നു. ആ നോളജ് ഈസ് റൂട്ടഡ് ഇൻ ഗാഡ്. മിലേനിയത്തിൽ 1000 ആണ്ട് വാഴ്ച സമയത്ത് അതാണ് ഭൂമിയിൽ സംഭവിക്കുവാൻ പോകുന്നത്. കർത്താവ് ആ പരിജ്ഞാനം കൊണ്ട് ഈ ഭൂമിയെ നിറയ്ക്കുവാൻ പോകുകയാണ്. അന്ന് ആർക്കും അതിൽ നിന്ന് ഓടി ഒളിക്കുവാൻ കഴിയത്തില്ല. ആ പരിജ്ഞാനത്തിൻ്റെ ഫലമായിട്ട് അന്ന് ഭൂമിയിൽ സംഭവിക്കുവാൻ പോകുന്നത് പിശാചില്ല, രോഗമില്ല, പാപമില്ല, മരണമില്ല. അത്തരത്തിലുള്ള ഒരു സ്വർഗീയ ഗ്ലോറി, ഡോക്സ, എബ്രായ ഭാഷയിൽ കാബോദ്, ആ കാബോദിനാൽ ഭൂമി നിറയാൻ പോകുന്നു. അതിനെക്കുറിച്ച് ഒരു വിശദീകരണം പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഫുൾ മാനിഫെസ്റ്റേഷൻ, അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ അത്ഭുതം, അവിടുത്തെ വ്യക്തിത്വം, ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഗ്ലോറിയായിരിക്കും ആ മില്ലിനിയത്തിൽ വ്യാപരിക്കുവാൻ പോകുന്നത്. ആ ഗ്ലോറി വ്യാപരിക്കുമ്പോൾ ആ ഗ്ലോറിയെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കുവാൻ കഴിയും: ഓൾ എംബ്രേസിംഗ്, ഇൻഎസ്കേപ്പബിൾ, ഫുള്ളി എൻവലപ്പിക്, നമ്മെ മുഴുവനായി മൂടുന്ന, അതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറുവാൻ കഴിയാത്ത, ആകമാനം നമ്മെ നിറയ്ക്കുന്ന ഒരു ഗ്ലോറിയിലേക്കാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഹോളി സ്പിരിറ്റ് പോർട്ടൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ തുറക്കപ്പെടുമ്പോൾ ഇപ്പോൾ തന്നെ ഒരു വലിയ സാധ്യതയുണ്ട്. ആ ഗ്ലോറിയുടെ സ്പർശനം സ്വീകരിക്കുവാൻ, ആ ഗ്ലോറിയെ വഹിക്കുവാനുള്ള സാധ്യത നമുക്കുണ്ട്. ഹോളി സ്പിരിറ്റ് പോർട്ടലിൽ നമുക്ക് ലഭ്യമാകുന്ന ദൈവത്തിൻ്റെ ഗ്ലോറിയിൽ ദൈവത്തിൻ്റെ നോളജുണ്ട്. ഈ തലമുറയിൽ നമുക്കാവശ്യമായിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിജ്ഞാനമാണ്. ദൈവത്തിലൂടെ ലഭ്യമാകുന്ന നോളജാണ് നമുക്കാവശ്യമായിരിക്കുന്നത്. ലോകത്തിൽ ഇന്ന് ഉള്ള നോളജ് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാൽ അതിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് സാത്താനാകുന്നു എന്ന് വളരെ വ്യക്തമായി നമുക്ക് തെളിയിക്കുവാൻ കഴിയും. ഏദൻ തോട്ടത്തിൽ വച്ച് തന്നെ സാത്താൻ മനുഷ്യനെ ചതിക്കുന്നതിലൂടെ അവനപ്പോൾ വാഗ്ദാനം ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ജ്ഞാനം, ദൈവമില്ലാതെയുള്ള നോളജ്. ദൈവത്തെ ഒഴിവാക്കിക്കൊണ്ട്, ഇൻഡിപ്പെൻഡൻ്റ് ഓഫ് ഗാഡ്, ദൈവത്തെ ഇല്ലാതെ, ദൈവത്തെ കൂടാതെയുള്ള പരിജ്ഞാനമാണ്, നോളജാണ് അവൻ ആദമിനും ഹവയ്ക്കും മനുഷ്യരാശിക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഇന്നതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ഈ കൊറോണ വൈറസ് പോലും ശാസ്ത്രലോകത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു ബയോളജിക്കൽ വെപ്പണാകുവാൻ സാധ്യതയുണ്ട് എന്ന് ഒരു കൂട്ടർ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ആറ്റം ബോംബ് മനുഷ്യൻ്റെ നോളജിൻ്റെ പരിണിത ഫലമല്ലേ? ഒരുപാട് ഈവിൾ മനുഷ്യൻ്റെ നോളജിൻ്റെ പരിണിത ഫലമായി ഈ ഭൂമിയിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ നടുവിൽ യഥാർത്ഥമാകുന്ന നോളജ്, ദൈവത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന നോളജ്, അത് നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. ഇന്ന് നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളെയും ഈ ലോകത്തിലെ വിദ്യാഭ്യാസം കൊടുക്കുവാൻ വേണ്ടി നെട്ടോട്ടമോടുമ്പോൾ അതെല്ലാം ആവശ്യമാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ അവരുടെ ഉള്ളിൽ ദൈവജനത്തിൻ്റെ വിത്ത് ആഴത്തിൽ പതിപ്പിക്കേണ്ടത് ആവശ്യമാണ്. മകൻ ശാസ്ത്രജ്ഞനാകണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് പഠിപ്പിച്ച ഒരു പിതാവിൻ്റെ ഖേദം എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. ആ പിതാവ് പറഞ്ഞു, അവൻ ഒരു വിദേശ രാജ്യത്തുള്ള ഏറ്റവും വലിയ ഒരു ശാസ്ത്ര മേഖലയിൽ അവന് ജോലി കിട്ടി, അവനൊരു ശാസ്ത്രജ്ഞനായി തീർന്നു. അത് മുഖാന്തരമായിട്ട് അപ്പോൾ വലിയ സന്തോഷം തോന്നിയെങ്കിൽ പോലും അത് മുഖാന്തരമായിട്ട് ദീർഘവർഷങ്ങൾ പിന്നെ അവനെ കണ്ടിട്ടില്ല. അവൻ ഏതെങ്കിലും ഒരു ഫോൺ കോൾ ചെയ്യുകയാണെങ്കിൽ പോലും ആ പ്രത്യേകമാകുന്ന ആ സംവിധാനത്തിലെ രഹസ്യങ്ങൾ പുറത്തു പോകാതിരിക്കുവാൻ വേണ്ടി അവൻ്റെ എല്ലാ ചലനങ്ങളും അവർ തന്നെ, അവരുടെ ആ പ്രത്യേക പ്രസ്ഥാനം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നതിനാൽ അവന് അവൻ്റെ കുടുംബവുമായിട്ടുള്ള ബന്ധം തീരെയില്ലാതെയായിപ്പോയി. പിന്നീടൊരിക്കലും അപ്പൻ മകനെ കാണുമ്പോഴും ഈ ശാസ്ത്രജ്ഞൻ വലിയ പ്രൊട്ടക്ഷൻ്റെ നടുവിലാണ്. അദ്ദേഹത്തിന് ചുറ്റും പ്രത്യേകമാകുന്ന പ്രൊട്ടക്ഷൻ്റെ ഓഫീസേഴ്സ് ചുറ്റുമുണ്ട്. ആ നിലയിലാണ് അപ്പൻ മകനെ കാണുന്നത്. എന്തുമാകട്ടെ, ഈ ലോകത്തിൻ്റെ നോളജ്, അതിൽ തിന്മയുണ്ട്, അതിൻ്റെ പിന്നിൽ തിന്മയുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ തെളിവുകളായി നമുക്കുണ്ട്. അതിൻ്റെ പിന്നാലെ ഓടാതെ നിലനിൽക്കുന്ന, ദൈവത്തിൽ നിന്ന് ലഭ്യമാകുന്ന നോളജ്, അതിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് ഈ ഭൂമിയിൽ ആവശ്യമുള്ള നോളജ് നമ്മൾ സ്വീകരിച്ച് ദൈവരാജ്യ സംബന്ധമായി ഈ ഭൂമിയിൽ നമ്മൾ പ്രയോജനപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 2 കൊരിന്ത്യർ അതിൻ്റെ 2:14 വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന, തൻ്റെ നോളജിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ നോളജിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. 4:6 ശ്രദ്ധിക്കുക, 2 കൊരിന്ത്യർ 4:6, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം, യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം. കർത്താവുമായി ആഴത്തിലുള്ളൊരു ബന്ധമാണ് നമുക്ക് ആ ദൈവതേജസ്സിൽ അടങ്ങിയിരിക്കുന്ന നോളജിനെ സ്വീകരിക്കുവാനുള്ള ഉപാധി. കൊലോസ്സിലേഖനം 2:3, അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ, യേശുക്രിസ്തുവിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു, ഹിഡനായിട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിൽ ഒരാളാകുന്നു എങ്കിൽ, ക്രിസ്തുവുമായിട്ടുള്ള ആഴമുള്ള ബന്ധത്തിൽ ആ വ്യക്തി വളരുകയാണ് എങ്കിൽ, ആ വ്യക്തിക്ക് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ആ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ സ്വന്തമാക്കുവാൻ കഴിയും. സുവിശേഷങ്ങളിൽ ഓരോ രോഗസൗഖ്യങ്ങളും നടക്കുമ്പോൾ അവിടെ ഹോളി സ്പിരിറ്റ് പോർട്ടൽ സജീവമാണ്. സൗഖ്യം നടക്കണമെന്നുണ്ടെങ്കിൽ ദിവ്യമാകുന്ന ഒരത്ഭുത പ്രവൃത്തി അവിടെ വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. പ്രകൃതിയിൽ സംഭവിക്കുന്ന സാധാരണ നിലയിലുള്ളൊരു സൗഖ്യമല്ലല്ലോ അവിടെ സംഭവിക്കുന്നത്. പ്രകൃതിയിൽ നിന്ന് അന്ന് ലഭ്യമായിരുന്ന ഏതെങ്കിലും മരുന്ന് ഉപയോഗിച്ചല്ല യേശു രോഗികളെ സൗഖ്യമാക്കിയത്. അവിടുന്ന് അധരം തുറന്നൊരു വചനം പറയുമ്പോഴോ അല്ലെങ്കിൽ അവിടുത്തെ കരങ്ങൾ രോഗികളുടെ മേൽ സ്പർശിച്ചോ എണ്ണ പൂശിയോ ദിവ്യമാകുന്ന ഒരു സൗഖ്യത്തെയാണ് രോഗികളുടെ മേൽ യേശു കൊണ്ടുവന്നിരുന്നത്. അതൊരു സൂപ്പർനാച്ചുറലായിട്ടുള്ള ആക്ടിവിറ്റി ആയിരുന്നു, ഒരു സാധാരണ കാര്യമായിരുന്നില്ല. പ്രകൃതിയാതീതമാകുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. ഒരു പ്രകൃതിയാതീതമാകുന്ന പ്രവൃത്തി നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഹോളി സ്പിരിറ്റ് പോർട്ടൽ സജീവമാണ്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ എല്ലാ രോഗശാന്തി ശുശ്രൂഷ നടക്കുന്ന സന്ദർഭത്തിലും ഹോളി സ്പിരിറ്റ് പോർട്ടൽ സജീവമായിരുന്നു. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പാൻഡമിക്കിൻ്റെ 3rd wave വളരെ ശക്തമായിട്ട് ലോകരാജ്യങ്ങളെ മുഴുവൻ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സൗഖ്യം എത്ര ആവശ്യമുള്ള ഒരു സമയമാണിത്. യേശു തൊട്ട് രോഗികളെ സൗഖ്യമാക്കണം. ആർക്കെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതൊരിക്കലും രഹസ്യമായി വയ്ക്കരുത്. പരമാവധി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ അത് അറിയിക്കുകയും പ്രാർത്ഥനാ സഹായം തേടുകയും ചെയ്യണം. പ്രത്യേകിച്ച് കൊറോണ പോലെയുള്ള കോവിഡ് രോഗങ്ങൾ ഉള്ള ആരും അത് രഹസ്യമായി വയ്ക്കരുത്. ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, രഹസ്യമായി വയ്ക്കാം, അങ്ങനെ ആരും ചിന്തിക്കരുത്. ഈ സമയത്താണ് ഏറ്റവും അധികം പ്രാർത്ഥനയുടെ സഹായം നമുക്ക് ആവശ്യമായിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവരെ ഉടനടി അറിയിക്കുകയും പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്യണം. കാരണം സ്വർഗീയമാകുന്ന ഒരു പോർട്ടൽ കർത്താവ് തുറന്നു തരുവാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ എന്നുള്ള പ്രാർത്ഥന നമ്മിൽ സംഭവിക്കണം. സ്വർഗത്തിൽ രോഗമുണ്ടോ? ഇല്ല. രോഗസൗഖ്യം നമ്മുടെ അവകാശമാകുന്നു. ഹോളി സ്പിരിറ്റ് പോർട്ടൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ വെളിപ്പെടട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 5:26 മുതലുള്ള വാക്യങ്ങളിൽ വളരെ പരിചിതമാകുന്ന ഭാഗമാണ്. പല വൈദ്യന്മാരാലും ഏറിയൊന്നു സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശ്യായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. യേശു ഉള്ള ഇടത്തെല്ലാം ഹോളി സ്പിരിറ്റ് പോർട്ടലാണ്. ഹോളി സ്പിരിറ്റ് പോർട്ടലിലായിരിക്കുന്ന യേശു ഗ്ലോറിയാൽ മൂടപ്പെട്ടിരിക്കുന്നു. അന്ന് സാധാരണ ചുറ്റും നടക്കുന്നവർക്കത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ പോലും വിശ്വാസത്താൽ യേശുവിനെ സ്പർശിച്ച ഈ സഹോദരി യേശുവിൽ നിന്ന് ഡോക്സയാണ് വലിച്ചെടുക്കുന്നത്. സ്വർഗീയമാകുന്ന ഗ്ലോറിയാണ് വലിച്ചെടുക്കുന്നത്. ആ നിമിഷത്തിൽ തന്നെ സ്വർഗീയ ഗ്ലോറി അവളിലേക്ക് പുറപ്പെടുമ്പോൾ അത് ശക്തിയായി തീരുകയാണ്. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി, അവൾ സ്വസ്ഥയായി എന്നവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്നുള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞെൻ്റെ വസ്ത്രം തൊട്ടതാർ. ഈ പ്രഭാതത്തിൽ രോഗികളുടെ മേൽ അതേ നിലവാരത്തിൽ ഹോളി സ്പിരിറ്റ് പോർട്ടലിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ തേജസ് വ്യാപരിക്കട്ടെ.
കർത്താവാകുന്ന യേശു ക്രിസ്തു ഒരു പ്രത്യേക സന്ദർഭത്തിൽ തൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അവിടെ ഹോളി സ്പിരിറ്റ് പോർട്ടൽ സജീവമാകുന്നത് കാണുവാൻ കഴിയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 12:24 വാക്യത്തിൽ യേശു പറഞ്ഞു, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണു ചാകുന്നില്ല എങ്കിൽ അത് തനിയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. യേശു തൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ളൊരു പരാമർശമാണ് ഇവിടെ നടത്തുന്നത്. 25 വാക്യത്തിൽ, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. 27 വാക്യത്തിൽ യേശു വളരെ വ്യക്തമായി തനിക്ക് ചുറ്റും നിൽക്കുന്നവരോട്, പ്രത്യേകിച്ച് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് ശ്രദ്ധിക്കുക. ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, എങ്കിലും ഇതു നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. അവിടുന്ന് തൻ്റെ ക്രൂശീകരണം ചില ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കുവാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി തൻ്റെ ശിഷ്യന്മാരോട് അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. അതിനുശേഷമായിട്ട് യേശു പറയുന്നു, 28 വാക്യത്തിൽ, പിതാവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പൊടുന്നനവേ, ഹോളി സ്പിരിറ്റ് പോർട്ടലിൻ്റെ സജീവത നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ സ്വർഗത്തിൽ നിന്ന്, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി. അപ്പോൾ ചുറ്റും നിൽക്കുന്നവർ കേൾക്കത്തക്ക വണ്ണമാണ് സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദം മുഴങ്ങുന്നത്, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. യേശു പറയുന്നു, പിതാവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. സ്വർഗത്തിൽ നിന്ന് മുഴങ്ങുന്ന ശബ്ദം ശ്രദ്ധിക്കുക, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി. ഹോളി സ്പിരിറ്റ് പോർട്ടൽ സജീവമാകുന്ന ഇടത്തെ ഒരു വലിയ സാധ്യത ശ്രദ്ധിക്കുക. സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം ഈ ഭൂമിയിൽ നമ്മുടെ അരികിൽ നിന്നൊരാൾ സംസാരിക്കുന്നത് പോലെ നമുക്ക് കേൾക്കുവാൻ കഴിയും. ഈ ഭൂമിയിൽ തന്നെ സംസാരിക്കുമ്പോൾ ഒരു പരിധിക്കപ്പുറത്ത് ഒരാൾക്ക് ആ ശബ്ദം കേൾക്കുവാൻ കഴിയില്ല. ഇവിടെ മുഴങ്ങുന്നത് സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദമാണ്. സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം ഭൂമിയിൽ നിൽക്കുന്നവർ സാധാരണ അരികിലൊരാൾ നിന്ന് സംസാരിക്കുമ്പോൾ കേൾക്കുന്നത് പോലെ കേൾക്കുന്നു എങ്കിൽ അത് വലിയൊരു സാധ്യതയാണ്. അത് ഹോളി സ്പിരിറ്റ് പോർട്ടലിലുള്ള ഒരു സാധ്യതയാണ്. 29 വാക്യത്തിൽ, കേട്ട ചിലർക്കത് പുരുഷാരത്തിനത് മനസ്സിലാകുന്നില്ല, പരിശുദ്ധാത്മാവിൽ മാത്രമേ അത് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. പുരുഷാരത്തിൻ്റെ പ്രതികരണമെന്ന് പറയുന്നത്, അത് കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം ഇടിയുണ്ടായി എന്ന് പറഞ്ഞു. എന്നാൽ ശിഷ്യന്മാരത് കേട്ടു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ശിഷ്യനാകുന്ന യോഹന്നാനല്ലേ അതെഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ യേശുവിനോട് ചേർന്ന് നിന്നവർ, യേശുവിൻ്റെ ശിഷ്യന്മാർ അത് കേട്ടു, എന്നാൽ പുരുഷാരത്തിന് ഇടിയുണ്ടായി എന്നാണ് അവർക്ക് തോന്നിയത്. മറ്റു ചിലർ അവിടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരികയാണ്. മറ്റു ചിലർ ഒരു ദൈവദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. യേശു വിശദീകരണം കൊടുക്കുന്നു, ഈ ശബ്ദം എൻ്റെ നിമിത്തമല്ല, നിങ്ങളുടെ നിമിത്തം അത്രേ ഉണ്ടായത്. നിങ്ങൾ ഹോളി സ്പിരിറ്റ് പോർട്ടലിൻ്റെ കീഴിലാകുന്നു എങ്കിൽ വളരെ വ്യക്തമായിട്ട് ദൈവശബ്ദം കേൾക്കുവാൻ പോകുന്നു. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി തുടർമാനമായും കേൾക്കുവാൻ കഴിയും. അത്തരത്തിലുള്ളൊരു ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ് യേശു നമ്മെ വിളിച്ചിരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 7 വിക്കനായൊരു ചെകിടനെ യേശു സൗഖ്യമാക്കുന്നത് കാണുവാൻ കഴിയുന്നു. യേശു രോഗികളെ സൗഖ്യമാക്കുന്ന എല്ലാ സമയത്തും ഹോളി സ്പിരിറ്റ് പോർട്ടൽ സജീവമാണ്. ഇവിടെ യേശു സോർ സീദോൻ ഭാഗങ്ങളിലായിരുന്നു. അവിടെ നിന്നുള്ള മടക്കയാത്രയെക്കുറിച്ച് 31 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ദീർഘമാകുന്ന വഴിയാണ് കർത്താവ് എടുത്തതെന്നാണ് ഇവിടെ ഒന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലും വേഗത്തിൽ കർത്താവിന് ഗലീല ഭാഗത്ത് എത്തിച്ചേരുവാൻ കഴിയുമായിരുന്നു. അവൻ വീണ്ടും സോറിൻ്റെ അതിർവിട്ട് സീദോൻ വഴിയായി ദെക്കപ്പൊലി ദേശത്തിൻ്റെ നടുവിൽ കൂടെ ഗലീല കടപ്പുറത്ത് വന്നു. ഇതിൻ്റെ പിന്നിലെ കാരണം ഉറപ്പായിട്ടും ആരും അധികം ആ സമയത്ത് യേശു മടങ്ങി വരുന്നത് അറിയാതിരിക്കുവാൻ വേണ്ടിയെന്ന് നമുക്ക് വിശ്വസിക്കാം. സോർ സീദോൻ ഭാഗങ്ങളിലേക്ക് യേശു പോയത് തന്നെ വിശ്രമിക്കുവാൻ വേണ്ടിയാണ്. അതുപോലെ ജനം ആവശ്യങ്ങളുമായി യേശുവിൻ്റെ അരികിൽ വന്നപ്പോൾ യേശുവിനും യേശുവിൻ്റെ ശിഷ്യന്മാർക്കും വിശ്രമിക്കുവാനോ ഭക്ഷണം കഴിക്കുവാനോ പോലും സമയമില്ലാതെ വന്ന സന്ദർഭത്തിലാണ് സോർ സീദോൻ ഭാഗങ്ങളിലേക്ക് വേറിട്ട് പോയത്. ഇപ്പോൾ അവിടെ നിന്ന് മടങ്ങി വരുന്ന സന്ദർഭത്തിൽ അതുകൊണ്ട് തന്നെ അധികം ആരും അറിയാതിരിക്കുവാൻ വേണ്ടി ഇത്തരത്തിൽ ദൂരെ ഒരു വഴിയിലൂടെ യേശു യാത്ര ചെയ്തു എന്ന് നമുക്ക് വിശ്വസിക്കാം. അവിടെ 32-ാമത്തെ വാക്യത്തിൽ യേശു വന്നു കഴിഞ്ഞപ്പോൾ വിക്കനായൊരു ചെകിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ യേശുവിനെ തേടി ആളുകൾ വന്നു തുടങ്ങി. വിക്കനായൊരു ചെകിടനെ, ഇയാൾ ചെകിടനായിരിക്കുന്നത് മുഖാന്തരമാവാം അയാളുടെ സംസാരത്തിനും ബുദ്ധിമുട്ട് വന്നത്. കാരണം ചെവി കേൾക്കാത്തവർക്ക് അവർക്ക് സംസാരത്തിനും ബുദ്ധിമുട്ട് വരുവാൻ സാധ്യതയുണ്ട്. അവർക്ക് ചിലപ്പോൾ സംസാരിക്കുമ്പോൾ വാക്കുകൾ കൃത്യമായി പറയുവാൻ കഴിയാതെ വരും. ഈ മനുഷ്യൻ വിക്കനായൊരു ചെകിടനാണ്. യേശു അവൻ്റെ മേൽ കൈവയ്ക്കണമെന്ന് അവരപേക്ഷിക്കുകയാണ്. ആ നാളുകളിലുള്ള ഒരു വിശ്വാസമായിരുന്നു യേശു അവരുടെ മേൽ കൈവയ്ക്കണം, രോഗികളുടെ മേൽ കൈവയ്ക്കണമെന്ന്. അന്നത്തെ കാലത്ത് ആശുപത്രികളില്ല, മരുന്നില്ല, ഇങ്ങനെയുള്ള രോഗങ്ങൾക്കൊന്നും മരുന്നില്ലാത്ത സമയമാണ്. ഇതിനെക്കുറിച്ചൊന്നും ആളുകൾക്ക് യാതൊരു അറിവുമില്ലാത്തൊരു സമയം. അവിടെ യേശു അവൻ്റെ മേൽ കൈവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ യേശു ചെയ്യുന്നൊരു കാര്യം ശ്രദ്ധിക്കുക, അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി. 33-ാമത്തെ വാക്യത്തിൽ എന്തുകൊണ്ടാണ് യേശു അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൊണ്ടുപോയത്? പ്രത്യേകിച്ച് ഈ പശ്ചാത്തലം പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമാണ്, അധികം ആളുകൾ ഈ കാര്യങ്ങൾ, ഈ അത്ഭുതങ്ങളുടെ ചരിത്രം അറിയാതിരിക്കുക എന്നതുതന്നെ യേശു ഇവിടെ ലക്ഷ്യമാക്കുന്നു എന്ന് നമുക്ക് കരുതാം. മാത്രവുമല്ല, പുരുഷാരമെന്ന് പറയുമ്പോൾ ഒരു സമ്മിശ്രമാകുന്നൊരു സംഘമല്ലേ? അതിൻ്റെ ഇടയിൽ വിമർശകർ കാണും, ആവേശഭരിതർ കാണും, അവിശ്വസിക്കുന്നവർ കാണും, വ്യത്യസ്തമാകുന്നൊരു സംഘമാണ്. അവിടെ വെച്ച് ഈ അത്ഭുതം ഈ മകന് കൊടുക്കാതെ യേശു അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൊണ്ടുപോയി. പിന്നീട് ശ്രദ്ധിക്കുക, ചെവിയിൽ വിരലിട്ടു, അവൻ്റെ ചെവിയിൽ വിരലിട്ടു. ആ സ്പർശനം തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു. ചെവിയിൽ വിരലിട്ടു, തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു. യേശു ഒന്ന് രണ്ട് സന്ദർഭങ്ങളിൽ തുപ്പുന്നത്, രോഗസൗഖ്യവുമായി ബന്ധപ്പെട്ട് സലൈവ ഉപയോഗിക്കുന്നത് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ്റെ ചെവിയിൽ വിരൽ തൊട്ടു, തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു. സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടിട്ട് അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള എഫാഥാ എന്ന് പറഞ്ഞു. മർക്കോസിൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ കർത്താവാകുന്ന യേശു ക്രിസ്തു ചെകിടനും ഊമനുമാകുന്ന മനുഷ്യനെ സൗഖ്യമാക്കി. അവിടുന്ന് എഫാഥാ എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ചെവി തുറന്നു, നാവിൻ്റെ കെട്ടുമഴിഞ്ഞു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7-ാം അധ്യായം 35-ാമത്തെ വാക്യം, ഉടനെ അവൻ്റെ ചെവി തുറന്നു, നാവിൻ്റെ കെട്ടുമഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. അതൊരു വലിയ അത്ഭുതമാണ്. ചെകിടനാകുന്നൊരു മനുഷ്യൻ ശരിയായിട്ട് ഉടൻ സംസാരിക്കണമെങ്കിൽ അത് വലിയൊരു അത്ഭുതമാണ്. അതിനുശേഷമായിട്ട് യേശു 36-ാമത്തെ വാക്യത്തിൽ ഇതാരോടും പറയരുത് എന്ന് അവരോട് കൽപ്പിച്ചു. ഈ അധ്യായത്തിൽ പൊതുവിൽ യേശു പല കാര്യങ്ങളും, തൻ്റെ ശുശ്രൂഷയിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സോർ സീദോനിലേക്ക് യേശു പോയത് തന്നെ വിശ്രമിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ തിരികെ വീണ്ടും മടങ്ങി ഗലീലയിലേക്ക് വരുമ്പോൾ ആ യാത്രയിലും ഒത്തിരി അറിയപ്പെടാതിരിക്കുവാൻ വേണ്ടി യേശു ശ്രദ്ധിക്കുന്നു. ഇവിടെ ഈ മനുഷ്യനെ സൗഖ്യമാക്കുമ്പോഴും യേശു അവനെ പുരുഷാരത്തിൻ്റെ നടുവിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചാണ് സൗഖ്യമാക്കുന്നത്. അതിനുശേഷം ഇവിടെ പറയുന്ന ശ്രദ്ധിക്കുക, ആരോടും പറയരുത്. എന്നാൽ അവരെല്ലാവരും യേശുവിനെ വളരെ പ്രസിദ്ധമാക്കിയെന്ന്